إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمان رايا سهودرنغلي سهودري ماري നമ്മളിൽ പലരും ചോദിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, ഞാൻ പാപിയാണ്, തെറ്റുകളിൽ നിന്ന് മടങ്ങണം, തൗബ ചെയ്യണം, കൂടുതൽ കൂടുതൽ ഖൈർ വർദ്ധിപ്പിക്കണം, നന്നാകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. വീണ്ടും വീണ്ടും സാഹചര്യങ്ങൾ അന്നഫ്സുൽ അമ്മാറ തെറ്റിലേക്ക് കൽപ്പിക്കുന്ന മനസ്സ് ഏത് സമയത്തും നമ്മെ വഴിതെറ്റിക്കാൻ തയ്യാറായി അതിനുള്ള അവസരമൊന്നും പാഴാക്കാതെ ഇരിക്കുന്ന ഷെയ്ത്താൻ, ഇതിൻ്റെയൊക്കെ സ്വാധീനം കൊണ്ട് വീണ്ടും വീണ്ടും മഅസിയത്തുകളിലേക്ക്, റബ്ബിനെ ധിക്കരിക്കുന്നതിലേക്ക് തന്നെ പോയി പോകുന്നു എന്ന് പലരും പരാതി പറയാറുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കാറുണ്ട്. അത് ഖൈറിന്റെ ലക്ഷണമാണ്. നന്മയുടെ ഒരുവന്റെ ഖൈറിന്റെ ലക്ഷണമാണ് അവൻ മുഹാസബത്ത് നടത്തുക എന്നത്. സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുക, സ്വന്തം ന്യൂനതകളെക്കുറിച്ച് ആലോചിക്കുക, അത് തിരുത്താൻ ആഗ്രഹിക്കുക, അതിനുവേണ്ടി ദുആ ചെയ്യുക എന്നത് ഖൈറിന്റെ ലക്ഷണമാണ്. ഈ മഅസിയത്തുകളുടെ ആസാർ, അതിന്റെ അനന്തര ഫലങ്ങൾ, ഈ ലോകത്തും പരലോകത്തും മഅസിയത്തുകൾക്ക് ചില ആസാറുകളുണ്ട്, ചില അനന്തര ഫലങ്ങളുണ്ട്. അത് നമ്മൾ പഠിച്ചാൽ ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അവനെ ധിക്കരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ, നന്നാകാൻ നമുക്ക് സാധിച്ചേക്കും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. അഖ്ബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മഅശറൽ മുഹാജിറീൻ ഖംസുന ഇദബ്തുലീതും ബിഹിൻ, മുഹാജിറുകളെ, അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുൻ, ഞാൻ അല്ലാഹുവിനോട് രക്ഷ തേടുന്നു നിങ്ങളത് ബാധിക്കാതിരിക്കാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഗൗരവമേറിയ കാര്യമാണ് ഈ അഞ്ച് കാര്യങ്ങൾ. ലം തദ്ഹറിൽ ഫാഹിശത്തു ഫീ ഖൗമിൻ ഖത്തു حتى يعلنوا بها الا خشى فيهم الطاعون والاوجاع التي لم تكن مضت في اسلافهم الذين مضوا. ഏതൊരു കൗമിലും ഏതൊരു ജനതയിലും ഫാഹിഷത്തുകൾ, വൃത്തികേടുകൾ, വ്യഭിചാരം പോലെ, സ്വവർഗരതി പോലെയുള്ള വൃത്തികേടുകൾ, മോശപ്പെട്ട കാര്യങ്ങൾ, അത് പ്രകടമാവുകയും അത് പരസ്യമാവുകയും ചെയ്താൽ, الا خشى فيهم الطاعون, അവരിൽ طاعون പ്ലേഗ് രോഗം പോലെയുള്ള പകർച്ചവ്യാധികൾ വ്യാപിക്കാതിരിക്കുകയില്ല. കഴിഞ്ഞുപോയ ആളുകൾക്ക് പഴയ കാലത്തൊന്നും കേട്ടുകളില്ലാത്ത വേദനകൾ, രോഗങ്ങൾ, ഇത് ഒരു ജനതയിൽ ഉണ്ടാകും. അവരിൽ ഫാഹിഷ വൃത്തികേടുകൾ പരസ്യമായാൽ, അതുപോലെ വലംബ്യം കുതു വലംബ്യം കുസു അൽമിഖിയാല വൽ മീസാന ഇല്ല ഉഖദു ബിസ്സിനീൻ വശിദ്ദത്തിൽ മുഅ്ന വജൗരി സുൽത്താന അലൈഹിം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ അവർ തുടങ്ങിയാൽ, അല്ലാഹു മുത്തഫീഖീങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, തഫീഫ് നടത്തുന്ന ആളുകൾ, അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔവസലൂഹും യുഖ്സിറൂൻ. അവർ അളന്ന് വാങ്ങുമ്പോൾ, തൂക്കി വാങ്ങുമ്പോൾ നന്നായി വാങ്ങും, തികച്ചു വാങ്ങും, എന്നാൽ കൊടുക്കുമ്പോൾ അവർ കുറവ് വരുത്തും. ഇത് കച്ചവടത്തിൽ മാത്രമല്ല, ഒരാളയാളുടെ തൊഴിലിന് ശമ്പളം വാങ്ങുകയാണ്, അയാൾ ഏറ്റിട്ടുണ്ട് ഇന്ന ജോലി ഞാൻ ചെയ്യുമെന്ന്, അയാളതിൽ വഞ്ചന കാണിക്കുകയാണ്. ഇത് തഫ്സീഫിൽപ്പെടുന്ന കാര്യമാണ്. സമാനമായ കാര്യങ്ങളെല്ലാം അങ്ങനെ ഏതെങ്കിലും കൗമ ചെയ്താൽ, അങ്ങനെ ചെയ്താൽ അവർക്ക് ഇല്ല ഉഖദു ബിസ്സിനീൻ വരൾച്ച ബാധിക്കാതിരിക്കുകയില്ല, വശിദ്ധത്തിൽ മുഅ്ന അവരുടെ ജീവിതം പ്രയാസകരമാകാതിരിക്കുകയില്ല സാമ്പത്തികമായി, വജൗരി സുൽത്താന അലൈഹിം ഭരണാധികാരികൾ അവരോട് അക്രമം കാണിക്കാതിരിക്കുകയില്ല, വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനഉൽ ഖത്റ മിനസ്സമാ അവർ സകാത്ത് കൊടുക്കുന്നത് മുടക്കിയാൽ, സകാത്ത് അവർ കൊടുക്കാതിരുന്നാൽ അവർക്ക് മഴ തടയപ്പെടാതിരിക്കുകയില്ല, വലൗലൽ ബഹായിമു ലം യുംതറു ബഹായിമില്ലായിരുന്നുവെങ്കിൽ, കന്നുകാലികൾ നാൽക്കാലികൾ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് തീരെ മഴ ലഭിക്കുമായിരുന്നില്ല, വലം യംഖുദു അഹദല്ലാഹി വഅഹദ റസൂലഹ് ഇല്ലാ സല്ലത്തല്ലാഹു അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം. അതുപോലെ അള്ളാഹുവിനോടുള്ള കരാർ, അവന്റെ റസൂലിനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ, ഏത് കൗമാണോ ലംഘിച്ചത് അള്ളാഹു അവർക്കെതിരിൽ അവരുടെ ശത്രുവിന് അധികാരം ആധിപത്യം കൊടുക്കാതിരിക്കുകയില്ല. ശത്രുക്കൾ അവരുടെ കയ്യിലുള്ളത് കവർന്നെടുക്കും. അഞ്ചാമത്തെ കാര്യം, ഏത് ജനതയുടെ ഭരണാധികാരികളാണോ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട് വിധിക്കാത്തത്, അള്ളാഹുവിന്റെ കിതാബിലെ ഹുക്കും അവർ നടപ്പാക്കുന്നില്ല, അള്ളാഹു ഇന്ന ഇന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇന്ന ഇന്ന ശിക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരത് നടപ്പാക്കുന്നില്ല, അള്ളാഹു ഇങ്ങനെ സ്വത്ത് വീതം വെക്കണം, ഇങ്ങനെയാണ് വിവാഹം, ഇങ്ങനെയാണ് വിവാഹമോചനം, അള്ളാഹു ഹുക്കും അവന്റെ കിതാബിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ ഭരണാധികാരികൾ വിധിക്കുന്നില്ലെങ്കിൽ അവരുടെ കുഴപ്പം, അവരുടെ നാശം അള്ളാഹു അവരുടെ കൈകൊണ്ട് തന്നെ ആക്കി തീർക്കും. അവർ തമ്മ തമ്മിലുള്ള കുഴപ്പം അള്ളാഹു അങ്ങനെ ആക്കി തീർക്കുന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞത് മഅസിയത്തുകൾക്ക്, നമ്മുടെ തെറ്റുകൾക്ക് അതിന്റെ ദുരന്ത ഫലം ഈ ലോകത്ത് തന്നെയുണ്ട്, ഈ ലോകത്ത് തന്നെയുണ്ട്. ഭരണാധികാരികളിൽ നിന്ന് നമ്മൾ നേരിടുന്ന ക്രൂരതകൾ, അവരിൽ നിന്ന് നേരിടുന്ന അക്രമങ്ങൾ, മഴ കുറയുന്നത്, രോഗങ്ങൾ, ഇതെല്ലാം സഹോദരങ്ങളെ നമ്മുടെ പാപങ്ങൾ, അതാണ് ഇതിന് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു പറഞ്ഞല്ലോ, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത ഐദിന്നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ ഖുൽ സീറൂ ഫിൽ അർദ് ഫൻദുറു കൈഫ കാന ആഖിബത്തു അല്ലദീന മിൻ ഖബ്ൽ കാന അക്സറുഹും മുശ്രികീൻ. അല്ലാഹു പറയുന്നു, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, ബർറിലും ബഹറിലും ഫസാദ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. എന്താണ് ബർറും ബഹറും എന്ന് പറഞ്ഞാൽ, അതിന്റെ ഏറ്റവും ശരിയായ തഫ്സീർ നമ്മുടെ മുൻഗാമികൾ സഹാബ തബിഈൻ റിദ്വാനുല്ലാഹി അലൈഹിം വറഹിമഹുമുല്ലാഹ് അവർ പറഞ്ഞിട്ടുള്ളത്, ബർ എന്നാൽ അത് ജലാശയങ്ങളൊന്നുമില്ലാത്ത നാടാണ്, എന്നാൽ ബഹർ എന്നാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം കടലെന്നല്ല, മറിച്ച് ജലാശയങ്ങളുള്ള നദീതീരത്തൊക്കെ ഉള്ള നാടുകൾ, ദ്വീപുകൾ പോലെയുള്ളത് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ജനങ്ങൾ താമസിക്കുന്ന നാടുകളിൽ അത് ഫസാദ് അത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്താണ് കാരണം? ബിമാ കസബത് ഐദിന്നാസ് ജനങ്ങളുടെ കൈകൾ ചെയ്തു വെച്ചത് കാരണത്താൽ. ലിയുദീഖഹും ബഅദല്ലദീ അമിലു, എന്തിനാണ് അള്ളാഹു ഇതൊക്കെ ഇങ്ങനെ, ഇതാ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയുള്ള ഫസാദ് അള്ളാഹു ഏർപ്പെടുത്തുന്നത് എന്തിനാണ്? ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ ചെയ്തതിന്റെ, അവർ ചെയ്ത ചില കാര്യങ്ങളുടെ ഫലം അള്ളാഹു അവരെ അനുഭവിപ്പിക്കാൻ. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾ ചെയ്തതിന്റെ ചിലത് മാത്രമാണ് നമ്മെ ഈ ലോകത്ത് അനുഭവിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങൾക്കും അള്ളാഹു നമ്മെ ഈ ലോകത്ത് തന്നെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തൊരു കുട്ടി ബാക്കിയാകുമായിരുന്നില്ല, ഭൂമിയില്ലാതായി പോയേനെ. അല്ലാഹു ഒരാളെയും ബാക്കിയാക്കുമായിരുന്നില്ല, അത്രയുണ്ട് നമ്മുടെ പാപങ്ങൾ. അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മിലേക്ക് ഇറങ്ങി വരുന്നു, അവരിലേക്ക് കയറിപ്പോകുന്നത് നമ്മുടെ പാപങ്ങളാണ്. എന്തിനാണ് ഇത്? മടങ്ങാനാണ്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ. സഹോദര, ഇത് താക്കീതാണ്, ഇത് മുന്നറിയിപ്പാണ്, അള്ളാഹുവിന്റെ തഹ്വീഫാണ് ഇത്, പേടിപ്പെടുത്തലാണിത്. നീ ഭയപ്പെട്ടുകൊള്ളുക. പറയൂ നബിയെ, അവരോട് ഭൂമിയിലൂടെ അവരൊന്ന് സഞ്ചരിച്ചു നോക്കട്ടെ. സദ്ദുറു കൈഫക്കാന ആഖിബത്തുൽ ലദീന മിൻ ഖബൽ, എന്നിട്ട് അവർക്ക് മുമ്പുള്ളവരെ അള്ളാഹു എങ്ങനെയാണ് നശിപ്പിച്ചതെന്ന് നോക്കട്ടെ. കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിലധികം പേരും മുശ്രിക്കുകളായിരുന്നു. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ഏറ്റവും കഠിനമായ, അള്ളാഹു ഒരിക്കലും കൊടുക്കാത്ത, ആകാശഭൂമികൾക്ക് സഹിക്കാനാകാത്ത ശിർക്ക് എന്ന പാപം ചെയ്ത ആളുകളായിരുന്നു അവർ. ഉപയോഗശൂന്യമായ എത്ര എത്ര കിണറുകൾ, ആൾപാർപ്പില്ലാത്ത എത്ര എത്ര കെട്ടിടങ്ങൾ, കൊട്ടാരങ്ങൾ, ഇതൊക്കെ ഇതിലൊക്കെ താമസിച്ച ആളുകൾ എവിടെ പോയി? ഭൂമി അടക്കി ഭരിച്ച സ്വേച്ഛാധിപതികൾ, അധികാരികൾ എവിടെ പോയി? അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നശിപ്പിച്ചു കളഞ്ഞു, ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞു. അബുൽ ആലിയ റഹിമഹുല്ലാഹ് താബിഈയായ മഹാനാണ്. അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, മൻ അസല്ലാഹ ഫിൽ അർദ് ഫഖദ് അഫ്സദ ഫിൽ അർദ്, ആരാണോ ഭൂമിയിൽ അള്ളാഹുവിനെ ധിക്കരിച്ചത്, അവനോട് മഅസിയത്ത് പ്രവർത്തിച്ചത്, അവൻ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയിരിക്കുന്നു. അള്ളാഹുവിനെ ധിക്കരിക്കലാണ് സഹോദരങ്ങളെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക എന്നത്. ലിഅന്ന സലാഹൽ അർദി വസ്സമാഇ ബിത്താഅ, കാരണം ആകാശത്തിന്റെയും ഭൂമിയുടെയും നിലനിൽപ്പ്, അതിന്റെ നന്മ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണുള്ളത്. നോക്കൂ, ഈ കാലത്ത് എന്തിനേയും ഏതിനേയും ആധുനിക കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ചില ആളുകൾ ഈ ആയത്ത് ഓതി പറയും, നോക്കൂ, പുഴയിൽ നിന്ന് മണൽ വാരരുത്, മരം വെട്ടരുത്, ഇതൊക്കെ എങ്ങനെ പ്രകൃതി നശിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് കുന്നിടിക്കുന്നു, മലയിടിക്കുന്നു, ഇതൊക്കെ കൊണ്ടാണ് ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളതെന്ന്. സഹോദര, അതിന്റെ പാപങ്ങളെ കുറിച്ചാണ് അല്ലാഹു ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ ബറിലും ബഹറിലും ഫസാദ് ഉണ്ടാക്കുന്നത് ശിർക്ക് കൊണ്ടാണ്, മഅസിയത്ത് കൊണ്ടാണ്, വ്യഭിചാരം കൊണ്ടാണ്, സ്വവർഗരതി കൊണ്ടാണ്, നിന്റെ വഞ്ചന കൊണ്ടാണ്, നിന്റെ ഇടപാടുകൾ ശരിയല്ലാത്തത് കൊണ്ടാണ്, അതാണ് ഏറ്റവും വലിയ കാരണം. അല്ലാതെ എന്തും ഏതും ആധുനിക കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ, ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ, കുഫാറുകളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഖുർആനിൽ മണൽ വാലരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നിനക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി പറയുന്ന ആളുകളുടെ തഫ്സീറല്ല ഇത്. സഹോദര, നീ റബ്ബിലേക്ക് മടങ്ങാനുള്ള ആയത്തുകളാണ്. നിന്റെ മുൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഇങ്ങനെയാണ് ആയത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നോക്കൂ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഇഖാമത്തു ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹി ഖൈറുൻ മിൻ മത്തരി 40 ലൈലത്തൻ ഫീ ബിലാദില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിന്റെ ഒരു ഹജ്ജ്, ഒരു ശിക്ഷക്കുള്ള ഹജ്ജ്, കട്ടവന്റെ കൈവെട്ടണം, കൊന്നവനെ കൊല്ലണം, വ്യഭിചാരിയെ അവൻ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞുകൊല്ലണം എന്ന ഇസ്ലാമിന്റെ ഹജ്ജ്, അത് ഭരണാധികാരികൾ നടപ്പിലാക്കുക, ഭൂമിയിൽ അത് നടപ്പിലാക്കപ്പെടുക എന്നതാണ്. 40 രാത്രി, ചില റിവായത്തുകളിൽ 40 പകൽ ഭൂമിയിൽ മഴ പെയ്യുന്നതിനേക്കാളും ആളുകൾക്ക് നല്ലത്. നോക്കൂ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണത്? അള്ളാഹുവിന്റെ ഒരു ഹജ്ജ് ഇവിടെ നടപ്പിലാക്കിയാൽ ആളുകൾ പാപങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകും. പാപങ്ങൾ കൊണ്ട് ആളുകൾ മുന്നോട്ട് വന്നാൽ, പാപങ്ങൾ ഏറി വന്നാൽ അതാ മഴ കുറയുകയാണ്. അള്ളാഹുവിന്റെ റഹ്മ അത് താഴേക്കിറങ്ങാതിരിക്കുകയാണ്. ഭൂമി നിന്റെ പാപം കൊണ്ട് ലജ്ജിക്കുന്നു, ഭയപ്പെടുന്നു. ഹശറാത്ത് പോലും, അതായത് എഴുജന്തുക്കൾ പോലും, തേളുപോലും, വണ്ടുകൾ പോലും മനുഷ്യരുടെ പാപങ്ങൾ കൊണ്ട് അവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ചില സലഫുകൾ, മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ദവാബുൽ അർദി വഹവാമുഹ ഹത്തൽ ഖനാഫിസ് വൽ അഖാബിർ യഖൂലൂൻ മുനഅന ൽഖതറു ബിദുനൂബി ബനി ആദം. വണ്ടുകളും തേളുകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കും, ആദമിന്റെ മക്കളുടെ പാപങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് മഴ തടയപ്പെട്ടുവെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അല്ലാഹുവിന്റെ ഒരു ഹജ്ജ് നടപ്പിലാക്കലാണ് രാത്രികൾ 40 രാത്രികൾ മഴ പെയ്യുന്നതിനേക്കാളും നല്ലത്. കാരണം ആളുകൾ തെറ്റുകൾ ചെയ്യാതിരിക്കും ഹജ്ജുകൾ നടപ്പാക്കിയാൽ. ആളുകൾ തെറ്റുകൾ ചെയ്യാതിരുന്നാലാണ് അല്ലാഹുവിന്റെ ബറക്കാത്ത് അത് ഭൂമിയും ആകാശവും നമുക്ക് ഇറക്കിത്തരുക, ആകാശം നമുക്ക് ഇറക്കിത്തരുക, ഭൂമി നമുക്ക് ഉൽപ്പാദിപ്പിച്ചു തരിക. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ, അവസാന കാലത്ത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വഅലാ റസൂലിനാ സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നാൽ എന്താണ് സംഭവിക്കുക? ഈ ദീൻ, ഈ പരിശുദ്ധ ദീൻ, ഇസ്ലാം ദീൻ, ഈ ശരീഅ ഇത് ഭൂമിയിലൊന്നാകെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നടപ്പിലാക്കും. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തല്ലാതെ ഉണ്ടാവുകയില്ല, ശിർക്ക് പിന്നെ ഉണ്ടാവുകയില്ല. അള്ളാഹുവിനെ അനുസരിക്കുന്ന നിലയിലേക്ക് ആളുകളായാൽ എന്താണ് സംഭവിക്കുക? സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് ഭൂമിയോട് പറയപ്പെടും, അഖ്രിജി ബറകാതിക്, നിന്റെ ബറക്കത്തുകൾ നീ ഉൽപാദിപ്പിക്കൂ. ഫയഅകുലു മിനർ റുമ്മാനതി അൽഫിആമു മിനന്നാസ്, ഒരു റുമ്മാനയിൽ നിന്ന്, ഒരു റുമാമ്പഴത്തിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് തിന്നാൻ കഴിയും. വയസ്തവല്ലൂന ബിഖഹ്ഫിഹാ, അതിന്റെ തോല് കൊണ്ട് തണൽ കായാൻ സാധിക്കും ഒരുപാട് ആളുകൾക്ക്. എത്രത്തോളം വയസ്വി ലബനു, അതുപോലെ ഒരൊരറ്റകിടിൽ നിന്നുള്ള പാല് ഒരുപാട് ആളുകൾക്ക് കുടിക്കാൻ സാധിക്കും. എന്താണ് കാരണം? അള്ളാഹുവിന്റെ താഅ, അത് ഭൂമിയിൽ നിറഞ്ഞത് കാരണത്താൽ, മഅസിയത്തില്ലാത്തത് കാരണത്താൽ. ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, وَمَا ذَاكَ إِلَّا بِبَرَكَةِ تَنْفِيذِ شَرِيعَةِ اللَّهِ شَرِيعَةِ رَسُولِ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ اللَّهُ عِنْدَ رَسُولِ مُحَمَّدٍ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ പഠിപ്പിച്ച ശരീഅ ഇസ്ലാം, അത് ഭൂമിയിൽ ഒന്നാകെ നടപ്പിലാക്കുക എന്നതല്ലാതെ മറ്റൊരു കാരണം ഇതിനില്ല. فَكَمَا أُقِيمَ الْعَدْلُ كَثْرَةِ الْبَرَكَاتِ وَالْخَيْرِ, അതിൽ നീതി നടപ്പാക്കപ്പെട്ടതുകൊണ്ട്, അല്ലാഹുവിന്റെ ദീൻ നടപ്പാക്കപ്പെട്ടതുകൊണ്ട് ബറകാത്ത് വർദ്ധിച്ചു, ഖൈർ വർദ്ധിച്ചു. അപ്പൊ പിന്നെ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ ദീനിലെ നിയമങ്ങൾ എടുത്തുകളയണം. ഇവിടെ ഏതായാലും കട്ടവന്റെ കൈവിട്ടുന്നില്ല, കൊന്നവനെ കൊല്ലുന്നില്ല, പിന്നെ ഏതെങ്കിലും ഏതാനും കുറച്ച് സിവിൽ നിയമങ്ങളിൽ, സ്വത്തിലും അതുപോലെ വിവാഹത്തിലും പോലെയുള്ള ചില നിയമങ്ങളിൽ മാത്രമാണ് ഇവിടെ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ നിയമം നടപ്പിലായിട്ടുള്ളത്. അതും എടുത്തുകളയണം, അത് പലതും അനീതിയാണ് എന്ന് പറയുന്നവരുടെ അഖിൽ. അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതാ ഭൂമിയുടെ ആകാശത്തിന്റെ നിലനിൽപ്പ് അള്ളാഹുവിന്റെ ശരീഅത്തിലാണ് എന്ന് തിവർ പറയുന്നു. അള്ളാഹുവിന്റെ ദീനിൽ അതിൽ നീതിയില്ലെന്ന്, അത് ചിലരോട് അനീതിയാണെന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ച് അവന്റെ ശരീഅത്ത് വേണ്ടെന്ന് പറയുന്ന ആളുകൾ, അതിനവന് അതവൻ പറയുന്നതിന് അവന് കാഫിറുകളുടെ കയ്യടി ഉണ്ടത്രേ, അവരുടെ പൂമാലയുണ്ടത്രേ, നിനക്കെത്ര അനുമോദനങ്ങൾ കിട്ടിയിട്ടെന്ത് കാര്യം, ആരുടെ കൈയിടെ നിനക്ക് കിട്ടിയിട്ടെന്ത് കാര്യം, നിന്നെ നിന്റെ റബ്ബ് വെറുക്കുന്നു, നിന്നെ അള്ളാഹുവിന്റെ മലായിക്കത്തെ ശപിക്കുന്നു, നിന്റെ ഭൂമിയിലെ ജന്തുക്കൾ, പാപമേതുമില്ലാത്ത തെറ്റുകളേതുമില്ലാത്ത പ്രാണികൾ പറവുകൾ നിന്നെ ശപിക്കുന്നു, നീ അള്ളാഹുവിന്റെ ദീനിനെതിര് പറഞ്ഞാൽ പിന്നെ നിനക്കാരുടെ കൈയടി കിട്ടിയിട്ട് എന്ത് കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കുക, പാപങ്ങൾ അത് നമ്മെ വഷളാക്കി കളയും, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനിന്റെയും ഫാജിറിന്റെയും മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മുഅ്മിൻ മരിക്കുന്നത് എങ്ങനെയാണ്? അൽ അബ്ദുൽ മുഅ്മിനു യസ്തരീഹു മിൻ നസബി ദുനിയാ വഅദാഹ ഇലാ റഹ്മത്തില്ലാഹ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം ദുനിയാവിലെ പ്രയാസങ്ങളിൽ നിന്നും ദുനിയാവിലെ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ ഉള്ള ആശ്വാസമാണ്. കാരണം അവൻ ഇവിടെയുള്ള പരീക്ഷണങ്ങൾ കഴിഞ്ഞു, അവന്റെ റാഹത്താണിന്, അവനിന് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ വല അബ്ദുൽ ഫാജിർ, ഫാജിറായ വൃത്തികെട്ടൊരുവൻ മരിക്കുന്നത്, യസരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദു വശജറു വദ്ദവാബ്, അവൻ മരിച്ചതുകൊണ്ട് റാഹത്താകുന്നതാണ് നാടും നാട്ടുകാരും ജന്തുക്കളും മരങ്ങളും വരെ. അവൻ ചത്തല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കും മരങ്ങൾ പോലും. എന്തുകൊണ്ടാണ്? അവരുടെ അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് തടയപ്പെടുന്നത് ഇവന്റെ പാപങ്ങൾ കൊണ്ടാണ്. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, മാസിയത്തുകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് ഒഴിവാകാൻ നമുക്ക് വേറെന്തു വേണം? നമ്മുടെ പാപങ്ങൾ കാരണത്താലാണ് നമുക്ക് പല ദുരിതങ്ങളും വരുന്നത്. അല്ലാഹു പറയുന്നു, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. അല്ലാഹു പറയുന്നു, നിങ്ങൾക്കൊരു മുസീബത്തും ബാധിക്കുന്നില്ല, ഫബിമാ കസബത് ഐദീകും നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താലല്ലാതെ. വയഅഫു അൻ കസീർ, അല്ലാഹു ഒരുപാട് നിങ്ങൾക്ക് വിട്ടുതരുന്നുണ്ട്. നിങ്ങളുടെ പാപങ്ങൾ കാരണത്താലാണ് നിങ്ങൾക്ക് മുസീബത്തുകൾ ഉണ്ടാകുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണല്ലോ, അള്ളാഹുവിന്റെ അമ്പിയ അവന്റെ നബിമാർ അവരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക എന്നത്. അതെന്തിനാണ്? അള്ളാഹു അവരുടെ ദറജ, അവരുടെ പദവി ഒരുപാട് ഒരുപാട് ഉയർത്തിക്കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്കും സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനാണ് മുസീബത്തുകൾ കാരണമാവുക, തൗബ ചെയ്യാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വക കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ സഹോദരങ്ങളെ, മഅസിയത്തുകളുടെ, അള്ളാഹുവിനെ ധിക്കരിച്ച് ചെയ്യുന്ന പാപങ്ങളുടെ ആധാറുകളിൽപ്പെട്ടതാണ്, അതിന്റെ അനന്തര ഫലങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, അല്ലാഹു നമ്മെ നിന്ദ്യരാക്കി കളയുമെന്നത്. ഇബ്ലീസിനെ നോക്കൂ, അവൻ നിന്ദ്യനാകാനുള്ള കാരണം എന്താണ്? അവൻ മലക്കുകളുടെ കൂടെയായിരുന്നു. അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്, പക്ഷെ അവൻ മലക്കുകളുടെ കൂടെയായിരുന്നു. റബ്ബിന്റെ ഖുർബ്, അവന്റെ സമീപം അവനുണ്ടായിരുന്നു. നല്ല ദിക്റുകളും തസ്ബീഹുകളുമായിരുന്നു അവൻ പറഞ്ഞിരുന്നത്. പക്ഷെ നോക്കൂ, അല്ലാഹുവിനെ അവൻ ധിക്കരിച്ചപ്പോൾ, അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ കൽപ്പന അവൻ നടപ്പിലാക്കാതിരുന്നപ്പോൾ അല്ലാഹു അവന്റെ ഉള്ളും പുറവും വികൃതമാക്കി കളഞ്ഞു. അവന്റെ രൂപം അല്ലാഹു മോശമാക്കി, അവന്റെ ഉള്ള് അല്ലാഹു മോശമാക്കി. തസ്ബീഹും തഹ്മീദും നടത്തിയിരുന്ന അവന്റെ അവൻ പിന്നെ അവൻ ഇഷ്ടപ്പെടുന്നത് മോശമായ വാക്കുകളാണ്. പിന്നെ അവൻ സംഗീതത്തിന്റെ ആളാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുപ്പം അവനുണ്ടായിരുന്നു. പിന്നീട് അവനതാ ഏറ്റവും നിന്ദ്യനായി മാറി. അവന്റെ ജോലി എന്തായി മാറി? ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകലായി മാറി. റഹ്മത്ത് കിട്ടിയതിന് പകരം അവന് ലഅനത്താണ് കിട്ടിയത്. എന്താണ് കാരണം? മഅസിയത്താണ്. സഹോദരങ്ങൾ, ഇതുപോലെയാണ് അള്ളാഹുവിന്റെ മഅസി അവനെ ധിക്കരിക്കുന്നത്. നമ്മെ നിന്ദ്യരാക്കി കളയും. നമ്മെ ആര് ബഹുമാനിച്ചാലും, നമ്മിൽ നിന്ന് വല്ലതും കിട്ടാൻ വേണ്ടി ചില ആളുകൾ ബഹുമാനിച്ചേക്കും നമ്മളെ. നമ്മുടെ വല്ല ഷെറും പേടിച്ച് ആരെങ്കിലും നമ്മെ ബഹുമാനിച്ചേക്കും. പക്ഷേ അള്ളാഹുവിങ്കൽ, അവന്റെ മലായിക്കത്തിനിടയിൽ, അവന്റെ യഥാർത്ഥ വിശ്വാസികൾക്കിടയിൽ നമ്മൾ നിന്ദ്യർ തന്നെയാണ്. അള്ളാഹു പറഞ്ഞു, അള്ളാഹു നിന്ദ്യനാക്കിയവനെ ആദരിക്കാൻ ആരുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വജുഇലദ്ദില്ലതു വസ്സഗാറു അലാ മൻ ഖാലഫ അംരി, എന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിച്ചവനാണ് അള്ളാഹു നിന്ദ്യത വരുത്തിയിട്ടുള്ളത്. അള്ളാഹു അവനെയാണ് ചെറുതാക്കി കളയുക. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെയായിത്തീരും നമ്മുടെ അവസ്ഥ. ഇൽമ് തടയപ്പെടും, ഇൽമ് തടയപ്പെടും. നല്ല വിജ്ഞാനം നേടാൻ നമുക്ക് സാധിക്കുകയില്ല പാപങ്ങൾ കൊണ്ട്. ഇൽമിൽ നിന്ന് തടയപ്പെടുന്ന ആളുകൾ ചിന്തിച്ചു നോക്കട്ടെ, അവരവരുടെ ജീവിതം പരിശോധിക്കട്ടെ. ചിലപ്പോൾ പാപങ്ങൾ കാരണത്താലായിരിക്കും ഒന്നും പഠിക്കാൻ സാധിക്കാത്തത്. ഒരു നിസ്കാരം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ, ഒരു സലാഹ് അതുപോലും അവൻ അറിയില്ല. അധികാർ അവൻ അറിയില്ല. അവന് നിർബന്ധമായ കാര്യങ്ങൾ പോലും അവൻ അറിയില്ല. അവനവന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കട്ടെ, ചിലപ്പോൾ അവന്റെ പാപങ്ങളായിരിക്കും അവനെ തടയുന്നത്. അതുപോലെ സഹോദരങ്ങളെ, റിസ്ക് തടയപ്പെടും, റിസ്ക് തടയപ്പെടും പാപങ്ങൾ കൊണ്ട്. ഏയ്, ഞാൻ ഇന്നൊക്കെ ചെയ്തിട്ട് അള്ളാഹു എനിക്ക് ഇത്രയൊക്കെ തന്നിട്ടുണ്ടല്ലോ എന്ന് വല്ലവർക്കും തോന്നുന്നുണ്ടോ? അതേറ്റവും വലിയ അപകടമായ ഇസ്തിദ്റാജായിരിക്കാൻ സാധ്യതയുണ്ട്. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നീ ഇദാ റഅയ്തല അബ്ദ ഇദാ റഅയ്തല്ലാഹ യുഅ്തി അൽഅബ്ദ അലാ മഅസീഹി മാ യുഹിബ്ബ് ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. നീ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരടിമക്ക് അല്ലാഹു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് നീ കണ്ടാൽ, അല്ലാഹുവിന് ദുനിയാവിൽ നല്ലത് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന അവനാകട്ടെ തെറ്റുകളിൽ മൂടിക്കിടക്കുകയാണ്, അങ്ങനെ നീ കണ്ടാൽ നീ അതിൽ വഞ്ചിതനായി പോകരുത്. ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, അത് ഇസ്തിദ്റാജാണ്. അല്ലാഹു അവനെ പടിപടിയായി അവനെ കൊണ്ടുപോവുകയാണ് ഒറ്റപ്പെടുത്തം പിടിക്കാൻ. അവൻ തെറ്റുകളിൽ അവനങ്ങനെ മുങ്ങിത്താഴ്ന്നു പോയിരിക്കുന്നു. അവൻ ചിന്തിക്കാൻ പോലും അവൻ അവസരമില്ലാത്ത അവസ്ഥ വന്നേക്കും. നഊദുബില്ല. അതുപോലെ ഉംർ, ആയുസ്, അതിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. ആയുസ്സും നഷ്ടപ്പെടും, അതിലെ ബറക്കത്തും നഷ്ടപ്പെടും. ആയുസ് ഒരുപാടുണ്ടായാലും ചില ആളുകൾ ജീവിക്കാത്തതുപോലെയാണ്. കാരണം അല്ലാഹു മുഅ്മിനുകളെ അഹ്യ എന്നും അല്ലാഹു അവന്റെ കൽപ്പന സ്വീകരിക്കാത്തവരെ അംവാത് എന്നുമാണ് വിളിച്ചിട്ടുള്ളത്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയല്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, വഹാദ മസലു ബറബഹുല്ലാഹു ലിൽമുഅ്മിനീന വഹുമുൽ അഹ്യാ വലിൽ കാഫിരീന വഹുമുൽ അംവാത്. ഇത് അല്ലാഹു മുഅ്മിനുകൾക്ക് പറഞ്ഞ ഉദാഹരണമാണ്, കാഫിറുകൾക്ക് പറഞ്ഞ ഉദാഹരണമാണ്. മുഅ്മിനുകളെയാണ് അല്ലാഹു അഹ്യാ ജീവനുള്ളവരെന്ന് വിളിച്ചിട്ടുള്ളത്, കാഫിറുകളെയാണ് അല്ലാഹു ചത്തവരെന്ന് വിളിച്ചിട്ടുള്ളത്. സഹോദര, നിന്റെ റബ്ബിനോടുള്ള ഹുബ്ബ് നിറയാത്ത, നിന്റെ റബ്ബിനെ അനുസരിക്കാത്ത, നിന്റെ റബ്ബിനെ ദിക്ര ചെയ്യാത്ത ജീവിതം അതെന്ത് ജീവിതമാണ്? അതൊരു ജീവിതമല്ല. അതിനു അതിനേക്കാളും നല്ലത് മരണമാണ് നിനക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പേടിക്കുക, നമ്മൾ ഭയപ്പെടുക. മഅസിയത്തുകൾക്ക് ഒരുപാട് ആസാറുകളുണ്ട്. ഈ ലോകത്തും പരലോകത്തും നമ്മൾ നശിപ്പിച്ച് കളയുന്നതാണ് മഅസിയത്തുകൾ. അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുക, ഹറാമുകൾ നമ്മൾ ഒഴിവാക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുക. വഫഖനില്ലാഹു വഇയാക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അബ്ദില്ലാഹി വറസൂലിഹി നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, മഅസിയത്തുകൾ, അതിന്റെ മോശം ഫലങ്ങളിൽ പെട്ടതാണ് ഒരു മഅസിയത്ത്. നമ്മൾ നിസാരമായി കാണുന്ന ഒരു തെറ്റ് അതിനേക്കാളും ഗൗരവപ്പെട്ട ഒരു തെറ്റിലേക്ക് നമ്മെ കൊണ്ടുപോകും എന്നത് സലഫുകളിൽപ്പെട്ട മുൻഗാമികളിൽപ്പെട്ട പലരും പറഞ്ഞിരിക്കുന്നു. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്ന മിൻ ഉഖൂബത്തി സയ്യഅത്തി അസ്സയ്യഅ ബഅദഹാ വഇന്ന മിൻ സവാബിൽ ഹസനത്തി അൽഹസനത ബഅദഹാ. ഒരു മോശം പ്രവൃത്തിയുടെ ശിക്ഷയിൽപ്പെട്ടതാണ് അതിനുശേഷം ഉള്ള ഒരു മോശം പ്രവൃത്തിയിലേക്ക് നമ്മെ അത് കൊണ്ടുപോകുമെന്ന്. അത് തന്നെ മതി ശിക്ഷയായിട്ട്. ഒരു തെറ്റിൽ നിന്ന് ആ തെറ്റ് അതിനേക്കാളും വലുതിലേക്ക് നമ്മെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. അവൻ വെറുതെ ഒന്ന് നോക്കിയതായിരുന്നു, ആ നോട്ടമാണ് അവസാനം അവനെ നഅഊദുബില്ലാ വിചാരത്തിലേക്ക് കൊണ്ടുപോയത്. അവനൊന്ന് കണ്ണടച്ചതായിരുന്നു, അതാണ് അവനെ വളരെ മോശമായ അവസ്ഥയിലേക്ക് ഹറാമായ പലതിലേക്കും കൊണ്ടുപോയിട്ടുള്ളത്. ഇങ്ങനെ സഹോദരങ്ങളെ, നമ്മുടെ ഒരു തെറ്റ് വലിയ തെറ്റിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഒരു നന്മ അതുപോലെ തന്നെ മറ്റൊരു നന്മയിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഒരു തിന്മ ചെയ്താൽ അതിനടുത്തുള്ള ഒരു തിന്മ നമ്മോട് പറയുകയാണ് എന്നെയും കൂടി ചെയ്യും. ഒരു നന്മ നമ്മൾ ചെയ്താൽ അതിനടുത്തുള്ള മറ്റൊരു നന്മ നമ്മോട് പറയുകയാണ്, ഇതാ ഞാനും നിന്നെ കാത്തിരിക്കുന്നു, നീ എന്നെ കൂടി പ്രവർത്തിക്കൂ എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെ നന്മകൾ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വീണ്ടും വീണ്ടും തൗഫീഖ് ചെയ്യുകയാണ്. അവസാനം അവൻ വിചാരിച്ചാൽ പോലും ആ നന്മയിൽ നിന്ന് ഒഴിവാകാൻ പറ്റാത്ത അത്രയും അവൻ പിന്നെ ആ നന്മ അവന് ചെയ്യാതിരുന്നാൽ, അവന് ചെയ്യാൻ സാധിക്കാത്ത വന്നാൽ കടലിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് പുറത്തെ കിട്ട മത്സ്യത്തെ പോലെ ഇരിക്കും. അവന് സമാധാനം ഉണ്ടാവുകയില്ല. നേരെ തിരിച്ച് അതാ പാപികൾ, അവരും അങ്ങനെ തന്നെ. അവരാ പാപത്തിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ട് എത്രത്തോളം ചില പാപികൾ, നഅൂദുബില്ല, ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, ചില പാപികൾ അവസാനം പാപം ചെയ്യുന്നത് എന്തിനാണ്? വേണ്ടിയിട്ടല്ല, അവന് വേണ്ട, ഇത് ചെയ്യണമെന്നില്ല, പക്ഷെ അത് ഒഴിവാക്കാൻ അവന് സാധിക്കുന്നില്ല. ചില കുടിയന്മാരായ മദ്യപാനികളായ ചില കവികൾ പണ്ട് പാടിയിട്ടുണ്ട്, വകഅസൻ ശരിബ്തു അലാ ലദ്ദതിൻ വഉഖ്രാ തദാവൈതു മിൻഹാ ബിഹാ. ഒരു കോപ്പ ഞാൻ കുടിച്ചത് അത് രുചിയോട് ആസ്വദിച്ചു കുടിച്ചതാണ്, പിന്നെ ഞാൻ കുടിച്ചത് എന്തിനാണ്? ആദ്യത്തത് കൊണ്ടുണ്ടായ രോഗം അത് ഒന്ന് തണുപ്പിക്കാനാണ് രണ്ടാമത്തെ ഞാൻ കുടിച്ചത് എന്നവസ്ഥയിലേക്ക് സഹോദരങ്ങളെ എത്തിപ്പോകും. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, വല യസാലുൽ അബ്ദു യുആനി ത്താഅ വയഅലഫുഹ വയുഹിബ്ബുഹ വയുഅസിറുഹ. ഒരടിമ നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെടും, അവൻ അതുമായി ഇണങ്ങിച്ചേരും, അവനതിന് മുൻതൂക്കം കൊടുക്കും. ഹത്താ യുർസിലല്ലാഹു സുബ്ഹാനഹു വതആല ബിറഹ്മതിഹി അലൈഹിൽ മലായികത തുഅസ്സുഹു തുഅസ്സുഹു ഇലൈഹി അസ്സ തഅസ്സുഹു ഇലൈഹി അസ്സ. അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് അവനിലേക്ക് മലക്കുകളെ അയക്കും, അവനെ ആ നന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ. വതുഹരിദുഹു അലൈഹ, അവനെ അതിനവർ ഇങ്ങനെ നയിച്ചുകൊണ്ടേയിരിക്കും. വതുസഈജുഹു അൻ ഫിറാശിഹി വമജ്ലിസിഹി ഇലൈഹ, അവൻ കിടക്കുന്നിടത്തും അവൻ ഇരിക്കുന്നിടത്തുമെല്ലാം അവന്റെ മലക്കുകൾ അവനെ പ്രേരിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ അവനെ, ഇതാ നീ പോകും, നീ ആ നന്മ ചെയ്തു, നീ അത് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുവോളം. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് അല്ലാഹുവിന്റെ മലായിക മരണസമയത്ത് മുഅ്മിനുകളോട് പറയുമല്ലോ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും നിങ്ങളുടെ ഔലിയ ഞങ്ങളാണ്, നിന്റെ മിത്രങ്ങൾ ഞങ്ങളാണ് എന്ന് പറയും. നേരെ തിരിച്ചു നോക്കൂ, വലാ യസാലുൽ അബ്ദു യഅലഫുൽ മആസി വയുഹിബ്ബുഹ വയുഅസിറുഹ. ഒരടിമ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടേയിരിക്കും, അവൻ അതുമായി ഇണങ്ങിച്ചേരും, അതിന്റെ ആളായി മാറും. ഹത്താ യുർസിലല്ലാഹു ഇലൈഹി ശയാത്തീൻ ഫതഉസുഹു ഇലൈഹ അസ്സ. അള്ളാഹു അവന് കൂട്ടാളികളായി അയക്കുക ശൈത്താൻമാരെയാണ്, അവന്റെ ശത്രുക്കളെ. ഈ ശൈത്താൻമാർ അവനെ ഈ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നോക്കൂ സഹോദരങ്ങളെ, പിന്നെ അവനെന്തായി മാറും? ഒരു തെറ്റവനെ മറ്റൊരു തെറ്റിലേക്ക് കൊണ്ടുപോയി, അവൻ അതിന്റെ ആളായി മാറി. അവസാനം നഅൂദുബില്ല, ഏറ്റവും അപകടം പിടിച്ച കാര്യം, അവൻ അതവന്റെ ആദത്തായി മാറും, അതവന്റെ ശീലമായി മാറും, അവനതിൽ ഹരം കൊള്ളും, അവനത് അഭിമാനത്തോടെ പറയുന്ന ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് പെടും. പിന്നെ അവന് നന്നാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ, എന്റെ ഉമ്മത്തിൽ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ, മുജാഹിർ ബിറാ, അവർക്കൊഴികെ. അവരാരാണ്? വഇന്ന മിനൽ മുജാഹറത്തി അയ്യഅമല റജുലു ബില്ലൈലി അമലൻ. മുജാഹറ എന്നാൽ പരസ്യമാക്കുക, അതെങ്ങനെയാണ്? ഒരുവൻ രാത്രി ഒരു തിന്മ ചെയ്യും, സുമ്മ യുസ്ബിഹു വഖദ് സതറഹുല്ലാഹു അലൈ, പകലാകുമ്പോൾ ആ തെറ്റ് ആരും അറിഞ്ഞിട്ടില്ല, അള്ളാഹു അത് മറച്ചു വെച്ചിട്ടുണ്ട്, അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് അവനെ തെറ്റ് മൂടി വെച്ചിട്ടുണ്ട്. ഫയഖൂൽ, എന്റെ തിവൻ പകലാകുമ്പോൾ പറയുകയാണ്, യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദ വകദ, ഏയ് ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു. ഇതൊരു ഉദാഹരണം ഇതുപോലെ അള്ളാഹു മറച്ചു വെച്ച തിന്മകൾ, അവന്റെ പാപങ്ങൾ അവൻ ആളുകളോട് അഭിമാനത്തോടെ പറയുകയാണ്. വഖദ് ബാത യസ്തുറുഹു റബ്ബു വയസ്ബിഹു യക്ഷിഫു സിറല്ലാഹി അലൈഹി, രാത്രി അവന്റെ റബ്ബവനെ മറച്ചു വെച്ചു, അവന്റെ റബ്ബവൻ അവനെ അപമാനിച്ചില്ല, എന്നാൽ അവനത് സ്വയം അള്ളാഹുവിന്റെ സിത്ർ, അള്ളാഹു വെച്ചിട്ടുള്ള മറ അതവൻ പൊളിച്ചു കീറുകയാണ്, അവൻ സ്വയം അപമാനിതനാവുകയാണ്, സ്വയം അവൻ ഫദാഹത്ത് നടത്തുകയാണ്, അവനവന്റെ തുലിയുരിക്കുന്നു, അവർക്ക് അള്ളാഹു കൊടുത്തുകൊടുക്കുകയില്ല. ഈ അവസ്ഥ സഹോദരങ്ങളെ വളരെ അപകടകരമായ അവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് മനുഷ്യന് അവന്റെ തൗബക്കുള്ള ചിന്ത തന്നെ ഇല്ലാതായി പോവുക, പിന്നെ അവൻ തൗബ ചെയ്യുകയില്ല, തൗബ ചെയ്യണമെന്ന ചിന്ത അവനുണ്ടാവുകയില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഫലൗ മാത നിസ്ഫുഹു ലമാ താബ ഇലല്ലാഹ്, അവൻ പകുതി ചത്താലും അവന്റെ ശരീരം പകുതി ചത്തിട്ടുണ്ട്, എന്നിട്ടും അവന് തൗബ ചെയ്യാൻ തോന്നുന്നില്ല. നഊദു ബില്ലാഹ്, എത്ര എത്ര ആളുകൾ മരണാസന്നരായി കിടക്കുകയാണ്, രോഗം വന്ന് ശരീരത്തെ കഷ്ണം കഷ്ണമായി തിന്നുന്ന രോഗം വരുന്ന ആളുകൾ അങ്ങനെ കിടക്കുകയാണ്. അവനോട് നിസ്കരിക്കാൻ പറഞ്ഞാലും അവന് തോന്നുന്നില്ല, അവനൊന്ന് നന്നാകണമെന്ന് തോന്നുന്നില്ല. എങ്ങനെ തോന്നാനാണ്? അവന്റെ ജീവിതം അള്ളാഹുവിന്റെ ധിക്കാരത്തിൽ, ശൈത്താന്റെ അനുസരണയിൽ അവൻ കഴിച്ചുകൂട്ടി, പിന്നെ അവസാന കാലത്ത് അവന്റെ റൂഹും ജസദുമെല്ലാം ദുർബലമാകുന്ന കാലത്ത് അവനെങ്ങനെ ശൈത്താനിൽ നിന്ന് അള്ളാഹുവിന്റെ സഹായം കിട്ടാനാണ്? അതാണ് പിന്നെ സൂഉൽ ഖാത്തിമയിലേക്ക് നമ്മെ കൊണ്ടുപോവുക, മോശം അന്ത്യം. നഊദു ബില്ലാഹി മിൻ സൂഇൽ ഖാത്തിമ, നഊദു ബില്ലാഹി മിൻ സൂഇൽ ഖാത്തിമ, നഊദു ബില്ലാഹി മിൻ സൂഇൽ ഖാത്തിമ. മോശമായ അന്ത്യത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കൊണ്ടുപോകും. അഫറായിത മനിത്തഖദ ഇലാഹഹു ഹവാ ഫദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ വഖതമ അലാ സംഇഹി വഖൽബിഹി വജഅല അലാ ഖൽബിഹി ഗിഷാവ ഫമൻ യഹ്ദീഹി ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ് അഫലാ തദക്കറൂൻ. അല്ലാഹു പറഞ്ഞു, അഫറായിത മനിത്തഖദ ഇലാഹഹു ഹവാ, നീ ഒരുവനെ കണ്ടില്ലേ അവന്റെ ഇലാഹാരാണ്, അവന്റെ ഹവയാണ്, അവന്റെ ദേഹത്തെയാണ്, അവന്റെ തോന്നിവാസമാണ് അവന്റെ ഇലാഹ്, അവന്റെ തോന്നിവാസം അവന്റെ മനസ്സിൽ തോന്നിയത് അവനങ്ങ് ചെയ്യും, അവന്റെ മനസ്സിൽ തോന്നി ചെയ്യരുതെന്ന് പറഞ്ഞത് അവൻ ചെയ്യില്ല, അവന്റെ ഇലാഹ് അവന്റെ ഹവയായി മാറി. ഫദല്ലഹുല്ലാഹു അലാ ഇൽമിൻ, അല്ലാഹു ഇൽമോട് അവനെ ബലാലത്തിലാക്കി, അവന് ബലാലത്തായിരുന്നു യോജിച്ചത്, അവന് ഹിദായത്തിന് അർഹതയില്ല, ബലാലത്തിന് അർഹനാണവൻ, അതുകൊണ്ട് തന്നെ അല്ലാഹു അവനെ ബലാലത്തിലാക്കി. ഒരു നന്മ കേട്ടാൽ ചെയ്യാൻ അവന് തോന്നുന്നില്ല, നന്മകൾ അവന്റെ ഒരു ചെവിയിലൂടെ കയറി അടുത്ത ചെവിയിലൂടെ അങ്ങിറങ്ങിപ്പോകുന്നു, അവന്റെ കൽബിലെ കടത്തുന്നില്ല. അല്ലാഹു അവനെ ബലാലത്തിലാക്കി, അവന്റെ കാതിനും കൽബിനും അല്ലാഹു സീൽ വെച്ചു, അവന്റെ കണ്ണിന് മുൻപിൽ അല്ലാഹു മറവെച്ചു, അവൻ കാണുന്നുണ്ട് പക്ഷെ കാണേണ്ടത് അവൻ കാണുന്നില്ല, അവൻ കേൾക്കുന്നുണ്ട് കേൾക്കേണ്ടത് അവൻ കേൾക്കുന്നില്ല, അവന്റെ കൽബ് അറിയേണ്ടത് അറിയുന്നില്ല. അതാണ് ചത്ത കൽബ്, അവൻ മയ്യിത്താണ്, അവന്റെ ശരീരത്തിന് ജീവനുണ്ട്, അവന്റെ റൂഹ് മയ്യിത്താണ്, അവന്റെ കൽബ് മയ്യിത്താണ്. അമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്, അള്ളാഹു ചോദിക്കുന്നു ആരുണ്ട് അവന് ഹിദായത്ത് കൊടുക്കാൻ, അള്ളാഹു അവനെ ദലാലത്തിലാക്കി, ആരുണ്ട് അവനെ നന്നാക്കാൻ, അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ തെറ്റുകളെ വലുതായി കാണുക, തെറ്റുകളെ ചെറുതായി കാണരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയാകും വമുഹഖിറാത്തിദ്ദുനൂബ്, ഇയാകും വമുഹഖിറാത്തിദ്ദുനൂബ്, തെറ്റുകളെ നിസാരമാക്കി കളയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ പറഞ്ഞു, ഇന്നകും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ ഉയൂനികും ഫീ അഅയൂനികും മിൻ അശ്ശഅർ, നിങ്ങൾ ചില അമലുകൾ ചെയ്യുന്നു, നിങ്ങളത് നിങ്ങളുടെ മുടിയേക്കാളും നിസാരമായി, നിങ്ങളുടെ ഒരു രോമത്തെക്കാളും നിസാരമായിട്ടാണ് നിങ്ങൾ അതിനെ കാണുന്നത്. കുന്ന നഉദ്ദുഹ ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്ത്, ഞങ്ങളാകട്ടെ സഹാബത്താകട്ടെ റസൂലുള്ളാഹിന്റെ കാലത്ത് അതിനെ വൻപാപങ്ങളായിട്ടാണ് കണ്ടിരുന്നത്. സഹോദരങ്ങൾ, ഇത് താബിഈകളോടാണ് സഹാബത്ത് ഇത് പറയുന്നത്. കാലം എത്ര ദുഷിച്ചു, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നമ്മൾ എത്ര കാലം കൊണ്ടകന്നു, അവിടുത്തെ സഹാബത്തിൽ നിന്ന് എത്ര അകലെയാണ് നമ്മൾ, എത്രയുണ്ട് നമുക്കും റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിലുമുള്ള ആളുകൾ. ആ സനദ് ഒന്ന് നമ്മൾ എഴുതിയാൽ എത്രയുണ്ടാകും ആ സനദിലെ കണ്ണികൾ. ഇത്രയും അകന്ന കാലത്ത് നമ്മൾ ഭയപ്പെട്ടുകൊള്ളുക, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, അവൻ വാജിബാക്കിയ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുക, അവൻ ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് നമ്മളോ നമ്മുടെ സ്ത്രീകളോ നമ്മുടെ കുട്ടികളോ ചെല്ലാതിരിക്കുക. ശൈത്താന്റെ കെണി പല രൂപത്തിലും നമ്മുടെ ചുറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ അന്ത്യം നന്നാകാൻ, അന്ത്യം നന്നായാൽ അവൻ പിന്നെ രക്ഷപ്പെട്ടു. അവന്റെ അന്ത്യം മോശമായാൽ പിന്നെ അവന്റെ കാര്യം പോക്കാൻ അവൻ ഹലാക്കിലായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽജന്ന. ആരുടെ അവസാന വാക്കാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായിട്ടുള്ളത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. നോക്കൂ, വാക്കുകളിൽ ഏറ്റവും നല്ല വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറഞ്ഞ് മരിക്കാൻ അല്ലാഹു അവന് തൗഫീഖ് ചെയ്യും. ഇതാർക്കാണ് അല്ലാഹു തൗഫീഖ് ചെയ്യുക? ജീവിതം അങ്ങനെ ആയിട്ടുള്ള ആളുകൾക്കാണ്. അഥവാ അതാ നമുക്ക് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു തരുന്നു എത്രയോ അനുഭവങ്ങൾ. പല ആളുകളും മരിക്കാൻ കിടന്നപ്പോൾ അവർക്ക് പറഞ്ഞുകൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. അപ്പോൾ അവൻ പറയുക, ഹദ റഖീസ ഖുദ്ഹ, ഇതാ ഇത് 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 നല്ല വില കുറവാണ്, ഇത് നല്ല മുന്തിയതാണ്, ഇതെടുത്തോളൂ എന്നവൻ പറയുകയാണ്. ചിലരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അവൻ പാട്ടുപാടുകയാണ്, കാരണം അവൻ സംഗീതത്തിന്റെ ആളായിരുന്നു, അവൻ ശൈത്താന്റെ സംഗീതത്തിന്റെ ആളായിരുന്നു. ചിലരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അവൻ ശത്രഞ്ച്, ആ കളിയുടെ ചതുരംഗ കളിയുടെ ആളായിരുന്നു, അവൻ അതിലെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലർ പറയുന്നു ലാ അസ്തതീഉ, എനിക്ക് കഴിയുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് കഴിയുന്നില്ല എന്നവൻ പറയുന്നു. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവന്റെ നാവിൽ വരുന്നില്ല. എങ്ങനെ സാധിക്കാനാണ്? അവന്റെ കൽബിനും അവന്റെ ശരീരത്തിനും ശക്തി ഉണ്ടായിരിക്കെ, അവന്റെ കൽബിനും അവന്റെ ശരീരത്തിനും ശക്തി ഉണ്ടായിരിക്കെ അവൻ അല്ലാഹുവിന്റെ ഐനിൽ നിന്ന് പോയി, അവൻ ശൈത്താന്റെ കെണിയിൽപ്പെട്ടു. പിന്നെങ്ങനെയാണ് അവന്റെ ശരീരവും അവന്റെ കൽബും ശോഷിച്ചിരിക്കെ ദുർബലമായിരിക്കെ, അതാണല്ലോ മരണരംഗം. ആ സമയത്ത് ശരീരം ദുർബലമാണ്, കൽബ് ദുർബലമാണ്. ശൈത്താനാകട്ടെ അവന്റെ സകല ശക്തിയും സംഭരിച്ച് അവന്റെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം ഇത് ഫുർസയാണ്, ഇത് അവസരമാണ്. ഈ സമയത്ത് ഇവനെ കിട്ടിയാൽ പിന്നെ ഇവന്റെ കാര്യം പോക്കാണ്. അതുകൊണ്ട് അങ്ങനെ ശൈത്താൻ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ ഇവന് ഖൈർ പറയാൻ സാധിക്കും? അവന്റെ ജീവിതം അങ്ങനെ ആയിരുന്നില്ലല്ലോ. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അസല, അല്ലാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അസലഹു, അസലഹു അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല തേൻ കൊടുക്കും, അവന് തേൻ പുരട്ടി കൊടുക്കും. അസല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, തേൻ സമ്മാനമായി കൊടുക്കുക. തേൻ കൊടുക്കുക എന്നത് വളരെ മുന്തിയ സമ്മാനമാണ്. തീലവും അസലഹു, സഹാബിക്ക് ചോദിച്ചു എന്താണ് നബി അസലഹു തേൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഖാലിയഫ്തഹുല്ലാഹു ലഹു അമലൻ സാലിഹ, അല്ലാഹു അവന് സാലിഹായ ഒരു അമൽ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കും. ഖബ്ല മൗതിഹി, അവന്റെ മരണത്തിന് തൊട്ടു മുമ്പ്. സുമ്മ യഖ്ബിദുഹു അലൈ, എന്നിട്ട് അല്ലാഹു അതിലായിക്കൊണ്ട് അവനെ മരിപ്പിക്കും, ആ അമലിലായിക്കൊണ്ട് അല്ലാഹു അവനെ മരിപ്പിക്കും. നസ്അലുല്ലാഹ ഹുസ്നൽ ഖാതിമ, نسأل اللهم إنا نسألك حسن الخاتمة، اللهم اجعل آخر كلمتنا لا إله إلا الله. إننا الله سبحانه وتعالى أون دا عمل أوسان التعمل ننناك كدكم أمن عسله إن برنا دين علماء كل وسط غير شكر لدى أون دا سمرن آلق الكريل ننناكم آلق المؤمن قلاء آلق لأي الله وداريك غير شكر لدى صالحا يعني عمل سيدي تانا إبن مرنا فتشكر لدى എത്ര എത്ര സ്വാലിഹികൾ, നമ്മുടെ മുൻഗാമികൾ എത്ര എത്ര നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, സലഫു സാലിഹ്, അവർ പാപങ്ങളെ പേടിച്ചിരുന്നത്, അവർ തെറ്റുകളെ പേടിച്ചിരുന്നത് സഹോദരങ്ങളെ സൂഉൽ ഖാതിമ ഭയപ്പെട്ടിട്ടായിരുന്നു. അന്ത്യം മോശമായേക്കുമോ, ഇതിലായി പോകുമോ എന്റെ മരണം എന്നത് ഭയപ്പെട്ടിട്ടായിരുന്നു അവർ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്നത്. കാരണം ആ സമയത്താണ് അള്ളാഹുവിന്റെ നസ്റവന്റെ സഹായം നമുക്ക് വേണ്ടത്. നമ്മുടെ രഹസ്യം മോശമായാൽ, രഹസ്യത്തിൽ അല്ലാഹുമായുള്ള നമ്മുടെ ബന്ധം അത് ശരിയായില്ലെങ്കിൽ അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുകയില്ല, നഊദു ബില്ലാഹ്. എന്നാൽ ഒരുവൻ തന്റെ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുമായുള്ള ബന്ധത്തിൽ സിദുക്കുള്ളവനാണെങ്കിൽ, അല്ലാഹുമായുള്ള ബന്ധത്തിൽ അവൻ സത്യസന്ധതയുള്ളവനാണെങ്കിൽ, അൽഹംദുലില്ലാഹ്, അങ്ങനെയുള്ളവർക്ക് നല്ല മരണമല്ലാതെ നൽകിയ ചരിത്രമില്ല. റബ്ബു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ളവർക്ക് നല്ല മരണമേ നൽകിയിട്ടുള്ളൂ, വലില്ലാഹിൽ ഹംദ്. നോക്കൂ എത്ര എത്ര നമ്മുടെ നല്ലവരായ മുൻഗാമികൾ. ഇദ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഅർദാഹ് അവിടുന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ റസുഖ്നീ ഷഹാദതൻ ഫീ സബീലിക്, അല്ലാഹുവേ നീ എനിക്ക് നിന്റെ മാർഗത്തിലുള്ള ഷഹാദത്ത് തരണമേ, എന്നെ നീ ഷഹീദാക്കണമേ. അതാണല്ലോ ഏറ്റവും നല്ല മരണം. കാരണം ആ മരണത്തിന് തൊട്ടുമുമ്പുള്ള അമൽ എന്താണ്? അൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. ഇങ്ങനെ ഷഹീദാവുക, അതാണല്ലോ ഏറ്റവും നല്ല മരണം. ആ മരണം നീ എനിക്ക് തരണമേ. വജഅൽ മൗതീ ഫീ ബലദി റസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മരണം നീ നിന്റെ റസൂലിന്റെ മദീനയിലുമാക്കണമേ. ഇമാം ബുഖാരി റഹിമഹുല്ലാ കിതാബു ഫദാഇൽ മദീന, മദീനയുടെ ഫദാഇൽ എന്ന അധ്യായത്തിലാണ് സഹീഹുൽ ബുഖാരി ഈ അധ്യായം കൊണ്ടുവന്നിട്ടുള്ളത്. ഉമർ ചോദിക്കണം, അല്ലാഹുവേ എനിക്ക് ഷഹാദത്ത് തരണമേ, എന്നെ മദീനയിൽ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. നോക്കൂ, ആ സമയത്ത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അത് സാധ്യതയില്ലാത്ത കാര്യമാണ്. കാരണം മദീന മുസ്ലിം ഉമ്മത്തിന്റെ തലസ്ഥാനമാണ്, മുസ്ലിങ്ങളുടെ ഭരണകേന്ദ്രമാണ്. അവിടെ എങ്ങനെ യുദ്ധം നടക്കാനാണ്? യുദ്ധം പുറത്താണല്ലോ. വിശാലമായ വിസ്തൃതമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്ത് എങ്ങനെ ഒരു ഖിതാല നടക്കാനാണ്? പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് ദുആ ചെയ്യുന്നത്, അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, സഹോദര നിന്റെ പ്രയാസം നിനക്ക് തോന്നുന്നുണ്ടോ വലുതാണെന്ന്, നിനക്കത് ആർക്കും നീക്കാൻ കഴിയാത്തതാണെന്ന് തോന്നുന്നുണ്ടോ? നീ എന്തിനാണ് ഭയക്കുന്നത്? നിന്റെ റബ്ബിന്റെ കയ്യിലാണ് ആകാശവും ഭൂമിയും, ഭൂമിയിലെ ഖജനാവുകൾ നിന്റെ റബ്ബിന്റെ കയ്യിലാണ്. നീ ആരിലേക്കാണ് കൈ നീട്ടുന്നത്? അവനാകട്ടെ കൈ നീട്ടുന്ന കൈ ഒന്നും കൊടുക്കാതെ മടക്കാൻ ലജ്ജിക്കുന്നവനാണ്. അള്ളാഹു ഹയ്യാകുന്നു, അവൻ സിദ്ദീഖാകുന്നു. ഉമർ റളിയല്ലാഹു ഇങ്ങനെ ദുആ ചെയ്തു. നമുക്കറിയാമല്ലോ ഉമർ അവിടുത്തെ അബൂ ലുഅ്ലുഅ്സുൽ മജൂസി എന്നവൻ, ലഅനഹുല്ലാഹ്, അവൻ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അവിടുന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കെ പിന്നിൽ നിന്ന് കുത്തുകയുണ്ടായി. മരണപ്പെട്ടതാകട്ടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് സാഹിബുകളുടെ അരികിൽ അള്ളാഹുവിന്റെ റസൂലിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെയും അരികിലായി ഉമർ ഇബ്നു ഖത്താബ് മരണമടപ്പെടുകയും ഉണ്ടായി. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, അവിടെ കിടക്കാനാണ് ഉമർ യോജിച്ചിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അനവ അബൂബക്കർ വ ഉമർ, അനവ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും പോയി, ഞാനും അബൂബക്കറും ഉമറും വന്നു. ഇങ്ങനെ ഇങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ തവണ ഇവർ രണ്ടുപേരെയും കൂടെ ചേർത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കിടക്കാൻ തന്നെയാണ് ഉമർ നിയോജിച്ചിട്ടുള്ളത് എന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതുപോലുള്ള മരണം, ഖൈറായ മരണം, നമ്മുടെ സാലിഹുകളായ ആളുകളുടെ മരണം, അത് മരിക്കാൻ, അതിനുവേണ്ടി നമ്മുടെ ജീവിതം നന്നാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം മോശമായിട്ട് അങ്ങനെയുള്ള മരണം കുതിക്കാൻ നമുക്ക് അർഹതയില്ല. അല്ലാഹു ചോദിച്ചു, അംലക്കും അയ്മാനുൻ അലൈനാ ബാലിഗ ഇലാ യൗമിൽ ഖിയാമത്തി ഇന്നലകും ലമാ തഹ്കുമൂൻ സൽഹും അയ്യുഹും ബിദാലിക സഈം. നിങ്ങൾ തോന്നിയതുപോലെയൊക്കെ ജീവിച്ചിട്ട് ഞാനുമായി വല്ല കരാറും നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ തരുമെന്ന്. സൽഹും അയ്യുഹും ബിദാലിക സഈം, ചോദിക്കൂ ആരുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പു തരാൻ? ആരുമില്ല സഹോദരങ്ങളെ. നമ്മുടെ അമലല്ലാതെ നമ്മെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവുകയില്ല, നമ്മുടെ തഖ്വയല്ലാതെ നമ്മെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവുകയില്ല. ബിഇദ്നില്ലാഹി വതൗഫീഖിഹി. അല്ലാഹു നല്ല അന്ത്യം നമുക്ക് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على نبينا محمد.
الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا